ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يقول الإمام الحافظ أبو الفرج عبد الرحمن بن أحمد بن رجب رحمه الله، ولهذا كان علماء الدنيا يبغضون علماء الآخرة ويفعون في أذاهم جهدهم، كما فعوا في أذى سعيد بن المسيب والحسن وسفيان ومالك وأحمد. علماء الدنيا علمുമായി ബന്ധപ്പെട്ട് മൂന്ന് വിഭാഗമായി ആളുകളെ സുഫിയാൻ സൗരി റഹ്മഹുള്ളയെ പോലുള്ളവർ തഖ്സീം ചെയ്തു. ആലിമുൻ ബില്ലാഹ് വ ആലിമുൻ ബി അംരില്ലാഹ് വഹും അഷ്റഫുൽ ഉലമ. രണ്ടാമത്തേത് ആലിമുൻ ബില്ലാഹ് وليس بعالم بأمر الله. مونامتر عالم بأمر الله ليس بعالم بالله. ഈ മൂന്നാമത്തെ കൂട്ടരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അമ്രുകളെ കുറിച്ച് അറിവുള്ളവരും അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ഹൃദയത്തിലേക്ക് കയറേണ്ടതുപോലെ കയറിയിട്ടില്ലാത്തവരുമായ വെറും ലാഹിറായ അറിവിൽ മാത്രം ഇത്തിസാഅ ലഭിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ച് അവരുടെ ഔസാഫുകളാണ് കഴിഞ്ഞ ഏതാനും വരികളിൽ ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുള്ള വിവരിച്ചത്. അതിന്റെ തുടർച്ചയെന്നോട് പറഞ്ഞു, വലിഹാദ കാന ഉലമാ ഉദ്ദുനിയ. ഈ കാരണത്താൽ അഥവാ ഇൽമു വെറും ദുനിയാവിന്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം തേടിയിട്ടുള്ള ആളുകൾ, അവര് ലാഹിറുൽ ഇൽമിൽ മാത്രം നിൽക്കുകയും ഇൽമുൻ നാഫ് അവരുടെ ഹൃദയങ്ങൾ ഹൃദയത്തിലേക്ക് കയറിപ്പോവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നല്ല, ഇൽമുൻ നാഫിന്റെ ഗന്ധം പോലും അതിന്റെ വാസന പോലും അവര് അറിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവരെ അതിജയിച്ചിരിക്കുന്നത് ഹൃദയത്തിലേക്ക് ഇൽമ് കടന്നു പോകാത്തത് കൊണ്ട് തന്നെ ഗഫലത്തും കസുവത്തും, അതാണ് അവരുടെ ഹൃദയങ്ങളെ ബാധിച്ചിരിക്കുന്നത്, അതിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആഖിറത്തിൽ നിന്ന് ഇഹ്റാദ് നടത്തുകയും ദുനിയാവിന് വേണ്ടി കിടമാത്സര്യം നടത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ ജോലി. ദുനിയാവിൽ ഔന്നിത്യം കിട്ടണം, ദുനിയാവിലെ ആളുകൾക്ക് മുന്നിലെത്തണം, ഇതൊക്കെയാണ് ഇൽമു കൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത്. അതിനാൽ തന്നെ വഖദ് മുനിഉ ഇഹ്സാനൻ ബിമൻ വസല അൽ ഇൽമു നാഫിഉ ഇലാ ഖൽബിഹി, ഹൃദയത്തിലേക്ക് ഇൽമുന്നാഫിയെ കടന്നു ചെന്നിട്ടുള്ള ശരിയായ അഹലുൽ ഇൽമിനോട് ഇഹ്സാനും വന്ന് വെച്ച് പുലർത്തുക എന്നത് പോലും നിഷേധിക്കപ്പെട്ടവരാണവർ. വലാ യുഹിബ്ബൂനഹും വലാ യുജാലിസൂനഹും, അവരെ സ്നേഹിക്കുകയോ അവരുടെ കൂടെ ഇരിക്കുകയോ ചെയ്യില്ല. ഫറുബ്ബമാ ദമ്മൗഹും വഖാലു ലൈസു ബിഉലമാ, ചിലപ്പോൾ ശരിയായ ഇൽമിന്റെ അഹലുകാരെ ആക്ഷേപിക്കുകയും അവർ ഉലമാക്കളല്ല എന്ന് തന്നെ പറയുകയും ചെയ്യും. വഹാദ മിൻ ഹിദാഇ ശൈത്താൻ വഗുറൂറിഹി, ശൈത്താൻ നടത്തുന്ന കബളിപ്പിക്കലും അങ്ങനെ ജനങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അത് അവന്റെ ഗുറൂറും ഹിദാഉമാണ്, അവന്റെ കളിയാണ്. എന്തിനു വേണ്ടി? യുഹരിമഹു, അവർക്ക് മുടക്കാൻ വേണ്ടി. അൽ വുസൂല ഇലൽ ഇൽമിൻ നാഫിഉ, ഉപകാരപ്രദമായ ഇൽമിൻ നാഫിഉലേക്ക് എത്താനുള്ള വഴി മുടക്കണം. അല്ലദീ മദഹഹു അല്ലാഹു വറസൂലു, അല്ലാഹു അവന്റെ റസൂലും മദഹ ചെയ്തു പറഞ്ഞ സ്തുതിച്ചു പറഞ്ഞിട്ടുള്ള ഇൽമിൻ നാഫിഉലിൽ നിന്ന് തടയാൻ ശൈത്താൻ കണ്ടുപിടിച്ചിട്ടുള്ള വഴിയാണത്. വസലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹ, ഈ ഉമ്മത്തിലെ സലഫുകൾ, സഹാബത്ത്, താബിഈങ്ങൾ, താബിഉത്താബിഈങ്ങൾ, അതുപോലെ ഇമാമിയങ്ങൾ, അവരൊക്കെ മദഹ് ചെയ്തിട്ടുള്ള ഇൽമുൻ നാഫിഉൽ നിന്ന് ഹിർമാൻ, അത് തടയപ്പെട്ടു പോകാൻ ശൈത്താൻ അവർക്ക് ഇൽമുൻ നാഫിഉൽ തടയാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള വഴി ഈ പറഞ്ഞവയാണ്. ഏത്? ഒന്ന്, ഇത് തുലബുൽ ഇൽമിനുള്ള അവായിഫുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അവായിഫുകളാണ്. അഥവാ ഇൽമിന്റെ വഴിയെ തടയുന്ന, ഇൽമ് നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് ശൈത്താൻ നമ്മളെ തടയാൻ വേണ്ടിയിട്ട്, നമ്മെ കബളിപ്പിക്കാൻ വേണ്ടി, നമ്മളെ വഞ്ചനയിലകപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വഴികളിൽ പ്രധാനപ്പെട്ട വഴികളാണിവ. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടവയാണ്. ആദ്യം, ഒരാളിൽ നിന്ന് നിങ്ങൾ ഇൽമ് സ്വീകരിക്കാനുള്ള യോഗ്യത, അയാൾ അഹ്ലു സുന്നയിൽപ്പെട്ട ആളാണോ അഹ്ലു സുന്നയിൽപ്പെട്ട ഇൽമുള്ള ഇൽമിന്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണോ, അത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? ഈ ഉമ്മത്തിൽ ആദ്യകാലം മുതൽ നിലനിന്നു പോന്നിരുന്ന തലപ്പുകളുടെ രീതി, അവർ അവിടെ നിന്നിങ്ങോട്ട് നിലനിന്ന് പോരുന്ന രീതിയാണ് അലിസ്നാദ് വത്തസ്കിയാത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ചില വാക്കുകൾ കാണാതെ പഠിച്ചിട്ട് അത് ചൊല്ലിപ്പറഞ്ഞാൽ സലഫിയായി, സലഫികളിലോ ഉലമാക്കളിലോ സുല്ലാബുൽ ഇൽമിലോ തലബത്തുൽ ഇൽമിലോ പെട്ടു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതുപോലെ ഇസ്ലാമിന്റെ ചില പദപ്രയോഗങ്ങൾ പഴയ ചില പദങ്ങൾ എടുത്തിട്ടാണ് വലാലത്തിന്റെ പല തവായിഫുകളും പല കക്ഷികളും ഇന്ന് നിലനിൽക്കുന്നത്. ജിഹാദ് 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 എന്ന് കുറെ പറഞ്ഞതുകൊണ്ട് അവർ കാണിച്ചു കൂട്ടുന്ന ഇസ്ലാമിന് വിരുദ്ധമായ വഞ്ചനകളും നിരപരാധികളെ കൊന്നൊടുക്കുന്നതും ഒരു നിലക്കുള്ള നിബന്ധനയും പാലിക്കാത്ത അവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ കൊലപാതകവും എല്ലാ ഫിത്നകളും ജിഹാദ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് ജിഹാദാണ്. ദഅ്‌വ 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 ദഅ്‌വത്ത് എന്നുള്ളത് അള്ളാന്റെ കിതാബിൽ റസൂലുള്ളാന്റെ സുന്നത്തിലും മദഹ് ചെയ്ത കാര്യമാണ്. പക്ഷെ ദഅ്‌വ ദഅ്‌വ എന്ന് പറഞ്ഞ് ആ പേര് മാത്രം എടുത്തിട്ട് പിന്നെ അവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ ബിദ്അത്തും അതൊക്കെ ദഅ്‌വത്താവില്ല. ഇതുപോലെ കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ തൗഹീദ്, സുന്നത്ത്, ഇഖാമത്തുദ്ദീൻ, അതുപോലെ തന്നെ തഅലീം, ബയാൻ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ശറഇൽ സ്ഥിരപ്പെട്ട പല പദങ്ങളും പിൽക്കാലത്ത് അതിന്റെ റൂഹ് കളഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന ബിദഈ കക്ഷികൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നല്ല, അൽ ആലിമുൽ അല്ലാമ ഷംസുൽ ഉലമ ഖമറുൽ ഉലമ രണ്ട ഖുറാഫികളും മുഴുവൻ ഉപയോഗിക്കുന്നതാണ്. അത് കുറച്ചുകൂടി വേറെ രൂപത്തിലൊക്കെ പറയും. ചിലർ വിദേശികളാണെങ്കിൽ അനറബികളാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേറെ രൂപത്തിൽ പറയും. ഏതെങ്കിലും രണ്ടക്ഷരം കാണാതെ പഠിച്ചിട്ട് അല്ലെങ്കിൽ അറബിയിൽ രണ്ട് വാക്കുകൾ ചേർത്ത് പറയാൻ ഒരുത്തിന് കഴിഞ്ഞാൽ പണ്ഡിതൻ, അഗൽഭ പണ്ഡിതൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതുപോലെ നമ്മളും അറിയാതെ ചില വാക്കുകൾ, ലാഹിറായി ചില വാക്കുകൾ ഉപയോഗിച്ചാൽ അതിങ്ങനെ നാലുവട്ടം ഒരു ഇമെയിൽ അയക്കണേലും മെസ്സേജ് അയക്കണേലും അല്ലെങ്കിൽ ഫോണെടുത്താൽ ആദ്യം പറയുന്ന അല്ലെങ്കിൽ ഇടക്ക് പുട്ടിനു പീരിടണമായി ഇടക്കിടക്ക് പറയുന്ന കുറച്ച് മാഷാള്ള വാറക്കള്ള, അതേമാതിരി ഇതുപോലത്തെ ചില പദങ്ങളും ഉപയോഗിച്ചാൽ അവരൊക്കെ സലഫികളാണ് എന്നും തെറ്റിദ്ധരിക്കും, അഹ്ലു സുന്നയിൽപ്പെട്ടവരാണെന്ന് തെറ്റിദ്ധരിക്കും. ഏത് കാലത്തും ദലാലത്തിന്റെ ആളുകളുടെ ഒരു പ്രത്യേകത, അവർക്ക് ശുബ്ഹത്തിന്റെ ആളുകൾ എന്ന് പേര് പറയാൻ തന്നെ കാരണം സത്യത്തിനോട് സാദൃശ്യമുള്ളതാണ് അവർ തിരഞ്ഞെടുക്കുക. സത്യത്തിന് വേണ്ടിയുള്ള വാക്കുകൾ, ഹക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ അവരുടെ വാക്കിലിന് വേണ്ടിയിട്ട് അവർ മുന്നിൽ വെക്കാൻ വേണ്ടി എടുക്കും. ഹക്കിന് ഒരു നൂറുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെളിച്ചം, ഹക്കിന്റെ വെളിച്ചം എത്ര ചെറുതാണെങ്കിലും ആ പ്രകാശം ഉദിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ബാത്തില് എത്ര വലുതാണെങ്കിലും അത് ഇരുട്ടല്ലാതെ വേറൊന്നും അതിൽ കൂടാനില്ല. ഇരുട്ടിന്റെ മേൽ ഇരുട്ട് കയറിയാൽ, ഇരുട്ടിന്റെ മേൽ ഇരുട്ട് കയറിയാൽ ഒന്നുകൂടി ഇരുട്ട് കൂടുന്നല്ലാതെ അതിന് വേറൊരു ഗുണമുണ്ടാവും. ഇതാണ് ബാത്തിലിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ബാത്തിൽ അവരെപ്പോഴും ഹക്കിന്റെ ആ നൂറ് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മറയാക്കി പിടിച്ചിട്ടാണ് അവർ ബാത്തിൽ ചിലവഴിക്കുക. ഹക്കിന്റെ നൂറിന്റെ മുന്നിൽ പിടിച്ചെടുക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഏത് ബാത്തിലുകാരനും തന്റെ ബാത്തിലിന് വേണ്ടി ചിലത് അല്ലെങ്കിൽ അവന്റെ ബാത്തിലിൽ നിന്ന് കടമെടുത്ത ചിലത് ഇസ്ലാമിന്റെ ഒന്നിലേക്ക് വെച്ചുകൊടുക്കും. അവന്റെ അടുക്കലുള്ളത് ബാത്തിലാണ്, അത് തർവീജ് ചെയ്യാൻ ബാത്തിലിനെ ബാത്തിലായിട്ട് ചെലവഴിക്കാൻ കഴിയില്ല, അതിന് മാർക്കറ്റ് കിട്ടൂല എന്ന് കണ്ടാൽ ഹക്കിന്റെ ചിലതെടുത്തിട്ട് അതിന് പൊതുപ്പിക്കും അല്ലെങ്കിൽ അതിന്റെ അടുത്തുണ്ടായി വെക്കും. അതിനാണ് സാധാരണ ഹദീസിന്റെ വാക്കിൽ ഇൻസിഹാലുൽ മുബ്തലീൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഹദീസ് യഹ്മിലു ഹാദൽ അൽ, ആ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന യൻഫൂൻ അൻഹു തഹരീഫൽ ഖാലീൻ വൻതിഹാലൽ മുബ്തലീൻ വതഅ്വീൽ അൽജാഹിലീൻ, ദീനിനെ നശിപ്പിക്കുന്ന, ഇൽമിനെ നശിപ്പിക്കുന്ന മൂന്ന് തരത്തിലുള്ള രോഗങ്ങളിൽ രണ്ടാമത്തേത് ഇൻതിഹാലുൽ മുബ്തലീനാണ്. മുബ്തലീങ്ങളിൽ ഇത്തരം ഇൻതിഹാലുകൾ അവരുടെ അടുക്കലുള്ള ചില ബാത്തിലുകൾ ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് വെക്കാൻ നോക്കും. അതിനുവേണ്ടിയിട്ട് ഇതുപോലുള്ള ചില പദങ്ങൾ എടുക്കും. ഇന്ന് ഇങ്ങനത്തെ ചില പദങ്ങൾ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിലത് കാണുമ്പോഴേക്കും ഇതാണ് അത്, ഇതുണ്ടെങ്കിൽ മതി എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. ഒരാൾ സലഫിയാകണമെങ്കിൽ, അഹ്ലു സുന്നയിൽ ഉൾപ്പെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഔസാഫുകളുണ്ട്. ഒന്നോ രണ്ടോ ചില ജുസ്ഇയാത്തുകൾ ഏതെങ്കിലും ചില ഭാഗം ഒന്ന് കടിച്ചു പിടിക്കുമ്പോഴത്തേനും, ഒന്ന് അവിടുന്ന് പറിച്ചു ഒന്ന് ഇവിടുന്ന് പറിച്ചു ഇങ്ങനെ കാട്ടുമ്പോഴത്തേനും സലഫിയിൽ തെറ്റിദ്ധരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാ ബാത്തിലുകാരനും തങ്ങൾ സലഫിയാണെന്നാണ് പറയുന്നത്. സാക്ഷാൽ ഖാരിജികളുടെ ഏറ്റവും വൃത്തികെട്ട ഖാരിജിയായ ബിൻ ലാദൻ പോലും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും അറിയാത്ത ആളുകൾ ശരിയായ ആളുകളെ ഇത്തരം ചില തെറ്റായ കാര്യങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിക്കുന്നത്. അഫാനല്ലാഹു വഇയ്യാക മിൻ ഹാദിഹിൽ ഫിത്തൻ, ഇത്തരം ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെ അടുക്കൽ നിന്ന് ഇൽമു സ്വീകരിക്കേണ്ടതിന്റെ മാനദണ്ഡം എന്ത്, അത് പറയുന്നിടത്ത് ഉലമാക്കൾ രണ്ട് കാര്യങ്ങളാണ് അതിലുണ്ടാകുക. ഒന്ന് നമ്മൾ നോക്കും, പണ്ടത്തെ കാലത്ത് നോക്കാറുള്ളത് ആദ്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ആര് പറഞ്ഞാലും ചെവി കൊടുത്ത് സ്വീകരിക്കുക മാത്രമാണ് സഹാബത്ത് ചെയ്തിരുന്നത്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോ നബി പറഞ്ഞു നബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഏത് ബാത്തിലുകാരനും പറയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ അവർ പരിശോധിക്കാൻ തുടങ്ങി പറഞ്ഞ ആളുകളെ. ആരാണ് നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്? അതുകൂടി അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ നബി പറഞ്ഞു എന്ന് ഈ പറഞ്ഞ ആൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? സനദ് പരിശോധിക്കാൻ തുടങ്ങി. അതാണ് ഇസ്നാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പോലുള്ളവർ പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ ഫലൗല ഇസ്നാദ് ലഖാല മൻ ശാഅ മാ ശാ. ഇസ്നാദ് എന്നുള്ളത് ദീനാണ്, ദീനിന്റെ ഭാഗമാണ്. ഇസ്നാദ് ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിയവനൊക്കെ തോന്നിയതൊക്കെ ദീനിന്റെ പേരിൽ പറയാമായിരുന്നു. ഈ ഇസ്നാദ് പരിശോധിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നവനാരാണ്, അവൻ യോഗ്യനാണോ, എന്താണ് അവന്റെ ദിയാനത്ത്, എന്താണ് അവന്റെ അമാനത്ത്, റെയിമിലുള്ള ഈ രണ്ട് കാര്യവും പരിശോധിക്കാൻ തുടങ്ങി. അവൻ അഹ്ലു സുന്നയിൽപ്പെട്ടവനാണോ സ്വീകരിക്കും, അഹ്ലുൽ ബിദഅയിൽപ്പെട്ടവനാണോ തള്ളും. ഇനി അഹ്ലു സുന്നയിൽപ്പെട്ട ആൾ തന്നെയാണ്, നല്ല തഖ്വയും നല്ല വറവും നല്ല ഇബാദത്തുകളും ഒക്കെ ഉള്ള ആളാണ്, പക്ഷേ ഇതിന് യോഗ്യനല്ല, റിവായത്തുകൾക്ക് യോഗ്യനല്ല, മറവികൾ സംഭവിക്കുന്നവനാണ്, ഇൽമ് അതിന്റെ രൂപത്തിൽ പഠിച്ചിട്ടുള്ളവനല്ല, അങ്ങനെയുള്ളവരിൽ നിന്നും സ്വീകരിക്കൂല. അതാണ് ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞത്. ഈ പള്ളിയിൽ നൂറോളം ആളുകൾ, അവരുടെ അടുക്കൽ പൈസ കൊടുത്തേൽപ്പിക്കാം, അമാനത്തുള്ളവരാണ്, അവരുടെ അടുക്കൽ ദീനും ഇബാദത്തുമുള്ളവരാണ്, പക്ഷെ ഈ പണിക്ക് പറ്റാത്തവരാണ്, ഹദീസ് ഉദ്ധരിക്കാൻ പറ്റാത്തവരാണ്. അങ്ങനെയുള്ള നൂറുകണക്കിന് മശായിഖുകളിൽ നിന്ന് ഹദീസ് ഞാൻ തള്ളിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടില്ല. പരിശോധിക്കുമായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ, ദിയാനത്തും അമാനത്തും. ദിയാനത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദഅത്തുകളിൽ നിന്ന് മുക്തനാണോ അല്ലേ, അഹ്ലു സുന്നയിൽപ്പെട്ടവനാണോ, എന്താണ് അയാളുടെ അഖീദ, എന്താണ് അയാളുടെ മൻഹജ്. രണ്ട്, അമാനത്ത്, അമാനത്തുൽ ഇൽം, ഇത് വഹിക്കാൻ യോഗ്യനാണോ, ഹിഫ്ളും ഖുവ്വത്തുമുള്ളവനാണോ. ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കുമായിരുന്നു, എന്നിട്ട് അവർ സ്വീകരിക്കുമായിരുന്നുള്ളൂ. യോഗ്യനാണോ അല്ലേ എന്നെങ്ങനെ തിരിച്ചറിയും? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വാക്ക്, അത്തസ്കിയ. പഴയ ഭാഷയിൽ പറഞ്ഞാൽ അൽ ജർഹു വത്തഅദീൽ. ജർഹും തഅദീലുമാണ്. തസ്കിയ എന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്നതുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനം ജർഹും തഅദീലുമാണ്. അയാൾക്ക് ആലിമീങ്ങളെ തസ്കിയുണ്ട് എന്ന് പറയും. തസ്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആലിം, യോഗ്യനായ, പറയാൻ യോഗ്യനായ ഒരു ആലിം അയാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാവുന്നതാണ്. അത് പറയാൻ ഏറ്റവും യോഗ്യനാരാണ്? യാതൊരു സംശയവുമില്ല, അയാളെ ഏറ്റവും നന്നായി അറിയുന്ന ആൾ അയാളെ ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ആളാണ്. അതുകൊണ്ട് മുൻഗാമികളെ നിങ്ങൾക്ക് കാണാം, ഇമാം ബുഖാരി യോഗ്യനാണെന്ന് പറഞ്ഞതാരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബലാണ്, യഹ്യ ബിൻ മഅീനാണ്, ഇസ്ഹാഖ് ബിൻ റാഹുവയാണ്. കാരണം എന്താ? അവരുടെ ഒക്കെ ശിഷ്യനാണ് ഇമാം ബുഖാരി. അല്ലാത്തവർ ഇവരിൽ നിന്ന് ഉദ്ധരിക്കാം, അങ്ങനെയും ധാരാളമുണ്ടാകും. അറിയുന്ന ആളുകൾക്കല്ലാതെ ഒരിക്കലും സാക്ഷി നിൽക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സാക്ഷിത്വമാണ് ജർഹും തഅദീലും. വെറുതെ കളിക്കാവുന്ന ഒരു കളിയല്ല. നമ്മൾ വിചാരിക്കും ഇന്ന് ജർഹ തഅദീൽ, ജർഹ തഅദീൽ, ഒരാൾ യോഗ്യനാണ് മറ്റൊരാൾ യോഗ്യനല്ല, എന്തതിന്റെ അടിസ്ഥാനം?
പറയുന്ന ആളുകൾക്ക് അതിലേറെ വലിയ ഒരു കടമയുണ്ട്, അമാനത്തുണ്ട്. ഷെയ്ഖ് റബീ പറഞ്ഞു, ഷെയ്ഖ് റബീനെ അയാൾ അറിയാൻ കഴിയും. എങ്ങനെ ഇപ്പൊ അയാൾ അറിയുന്നത്? ഷെയ്ഖ് റബീ വെറുതെ പറയല്ലേ. പറയുന്ന ഷെയ്ഖ് റബീ അള്ളാന്റെ മുന്നിൽ ആരാണ്? തബാറക്കല്ലാഹു ഫീ ഇൽമിഹി വ ഉംരിഹി വ മാലിഹി വ വലദിഹി. അദ്ദേഹം ഇത് വെറുതെ പറയലല്ല, അദ്ദേഹം അതിന് കൃത്യമായി പരിശോധിക്കേണ്ട പുറപ്രകാരം പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഒരാളെക്കുറിച്ച് യോഗ്യനാണോ അല്ലേ എന്ന്. കാരണം ഇത് ഷഹാദത്താണ്, സാക്ഷി നിൽക്കലാണ്. ഇയാൾ നിങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു തരാൻ, നിങ്ങൾക്ക് സുന്നത്ത് വിവരിച്ചു തരാൻ യോഗ്യനായ അഹ്ലു സുന്നയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു തരുന്നത് അള്ളാന്റെ മുന്നിൽ അയാളുടെ കാര്യത്തിൽ നിൽക്കുന്ന സാക്ഷിത്വമാണ്. സാക്ഷിയാവുക എന്നതിന്റെ ആദ്യത്തെ അസുല് ഇൽമാണ്, ആദ്യത്തെ ഷർത്ത് തന്നെ ഇൽമാണ്. ഇൽമില്ലാത്ത ഒരാൾക്ക് സാക്ഷിയാകാൻ കഴിയില്ല. ഒരാളൊരു കാര്യത്തിന് സാക്ഷി നിന്നു. നമ്മൾ ഷുറൂത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച സന്ദർഭത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഷഹാദത്ത് എന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹാൻ അറിയാത്ത ഒരാൾക്ക് ഷഹാദത്ത് ഉണ്ടാവില്ല. ഷഹാദത്ത് ഷഹാദത്താവില്ല. ഷഹാദത്തിന്റെ വഹും യഅലമൂൻ, ഷഹാദത്തിനുള്ള വെച്ചിരിക്കുന്ന ഷർത്തിൽപ്പെട്ടതാണത്. ആയത്ത് മനുദക്കിരുന്നു ഇല്ലാമൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, ഇല്ലാമൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ഈ ആയത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട അസുല, ഇല്ലാമൻ ഷഹിദ ബിൽ ഹഖ്, ഹഖിന് സാക്ഷി നിന്നവനൊഴികെ. വഹും യഅലമൂൻ, വഹും യഅലമൂൻ. നാവ് കൊണ്ട് സാക്ഷി നിൽക്കുന്നതിന് മുൻപ്, സാക്ഷിത്വം ഏറ്റുപറയുന്നതിന് മുമ്പ് ഹൃദയം കൊണ്ട് ആ കാര്യം കൃത്യമായി അറിവുള്ളവരാണവർ. ഇൽമില്ലാതെ ഷഹാദത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തസ്കിയത്ത് കൊടുത്തു എന്ന് കേൾക്കുമ്പോഴത്തേനും, ഇപ്പൊ ഇവിടെ തസ്കിയ എന്നുള്ളത് പലർക്കും കിട്ടും. ഏതെങ്കിലും ഒരു അറബി പേരുള്ള ഏതെങ്കിലും ഒരാൾക്ക് തസ്കിയ കൊടുത്തു എന്ന് പറയുമ്പോഴത്തേനും അയാൾ സെലഫിയാണെന്ന് കിട്ടൂല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരാൾ അയാളുടെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് തസ്കിയ നൽകുക, ഈ പറഞ്ഞ ഷഹാദത്ത് നൽകുക. എന്നാൽ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ട രണ്ടാമത്തൊരു കാര്യമുണ്ടതിൽ, മൻ അലിമ ഹുജ്ജത്തുൻ അലാ മൻ ലം യഅലം. അത് രണ്ടാമതൊരു ഖാഇദയാണ്, പ്രധാനപ്പെട്ട മറ്റൊരു കായികയാണ്. ഒരാളൊരു പക്ഷേ ഒരാളെ കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ടാവും, അയാളിൽ നിന്ന് വാഹിറായിട്ട് നല്ലത് മാത്രമേ കണ്ടിട്ടുണ്ടാവും. ആ വാഹിർ വെച്ച് വിധിക്കും, നല്ലത് വിധിക്കും, അയാളെക്കുറിച്ച് നല്ല തസ്കിയ നൽകും. ഇയാൾ ചിലപ്പോൾ മരിച്ചു പോകും, ഇവർക്ക് തസ്കിയ കൊടുത്താൽ സ്വാഭാവികമായ തസ്കിയ കൊടുത്തിട്ടുള്ളവരായാലുമാണ്. അയാൾ മരിച്ചുപോയി, ആ തസ്കിയ നിലനിൽക്കുന്നുണ്ടല്ലോ, നിലനിൽക്കുന്നു. ഇയാളുടെ ജീവിതത്തിൽ തസ്കിയ ലഭിച്ചയാളുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് മാറ്റങ്ങൾ വന്നേക്കാം. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മേൽ ഫിത്നയിൽ നിന്ന് നിർഭയത്വമില്ല. മരിച്ചു കഴിഞ്ഞെങ്കിൽ തന്നെ ഒരാൾ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ കഴിയും. ജീവിച്ചിരിക്കുന്ന എത്രയെത്ര കൊമ്പന്മാർ, അല്ലാമത്ത് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ സനാഇ ചെയ്തിട്ടുള്ള ആളാണ് അക്റബു സൈദ് റഹ്മഹുല്ലാ. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനം വളരെ മോശമായി. അഹ്ലു സുന്നന്റെ എല്ലാ ഉസൂലുകളിൽ നിന്നും പുറത്തു ചാടിപ്പോയ ആളാണ്. അതേപോലെ തന്നെ അല്ലാമത്ത് മുഖ്ബിൽ റഹ്മഹുല്ലാ തസ്കിയ നൽകിയിട്ടുള്ള അബുൽ ഹസൻ മഅ്റബിയെ പോലുള്ള ആളുകൾ, ഷെയ്ഖ് മുഖ്ബിലിന് ശേഷം വളരെ പിടുത്തം വിട്ട ഉസൂലുകളും കവായിദുകളുമായി പോയി അഹ്ലു സുന്നയിൽ നിന്ന് പുറത്തു പോവുകയും അഹ്ലു സുന്നന്റെ ഉലമാക്കൾക്കെതിരിൽ പണിയെടുക്കുകയും ചെയ്ത ആളാണ് അല്ലാമത്തുൽ റബീഉ ഹഫിളഹുല്ലാ. കൃത്യമായി അയാളുടെ അമർ ബയാൻ ചെയ്തു. അപ്പോ ഒന്ന് ഷെയ്ഖ് മുഖ്ബിലാണ്, ഒന്ന് ഷെയ്ഖ് റബീഉ. ഷെയ്ഖ് മുഖ്ബിൽ തസ്കിയ നൽകിയ ആൾക്ക് ഷെയ്ഖ് റബീഉ ജർഹ നടത്തിയാൽ ഏത് സ്വീകരിക്കും? രണ്ടും സ്വീകരിക്കണോ? രണ്ടും തള്ളണോ? ഇനി അതിന്റെ ഇടയിൽ നമ്മൾ വേറെ ഉണ്ടാക്കണോ? ഇതൊന്നുമല്ല അതിന്റെ രീതി. മൻ അലിമ ഹുജ്ജതുൻ അലാ മൻ ലം യഅലം, പരിശോധിക്കേണ്ടത് ഇതാണ്. അറിഞ്ഞ ആൾ അറിയാത്ത ആൾക്കെതിരിൽ ഹുജ്ജത്താണ്. ധനാസു, അറിഞ്ഞ ആൾ അറിയാത്ത ആൾക്കെതിരിൽ ഹുജ്ജത്താണ്. ഷെയ്ഖ് മുഖബിൽ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് വന്നിരിക്കുന്ന ഡീവിയേഷൻ അത് ഷെയ്ഖ് മുഖബിലിന് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം വെർദ്ധ ചെയ്യുമായിരുന്ന കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത്. ജർഹ് ചെയ്തപ്പോൾ വെറുതെ ജർഹ് നടത്തിയാണോ ചെയ്തത്? അല്ല, ജർഹ് മുഫസ്സലാണോ, വിശദമായി തെളിവ് സഹിതം ആണോ, ഇന്ന ഇന്ന ന്യായങ്ങൾ കൊണ്ടാണ് എന്ന് ദലീലുകൾ സഹിതമാണോ ജർഹ് നടത്തിയിട്ടുള്ളത്, അതാണ് നോക്കേണ്ടത്. രണ്ട് തരത്തിൽ അത് വരാം. ഒരു പക്ഷേ ഒരാളെ അറിയാത്തത് കൊണ്ട് അറിയില്ല എന്ന് പറയാം. തിരിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അറിയാത്ത ഒരാൾ, ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, അയാളിങ്ങനെ തകർത്തെടുത്തിട്ടുണ്ട് എന്ന് സുബേർ മോലിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ആലിമിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ അഹ്ലുസുന്നയിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധ ചെയ്തു എന്ന് ചോദിച്ചു, കണ്ടോ കേൾക്കാൻ അറിയുന്നില്ല എന്നാ പറഞ്ഞു, എന്ന് പറയാൻ പറ്റും? അറിയില്ല, അയാളുടെ അൽമതാണ്. അതേ സന്ദർഭത്തിൽ അറിയുന്ന ആളുകൾ അറിഞ്ഞു എന്ന് പറഞ്ഞു, അപ്പൊ രണ്ടുണ്ട് എന്ന് പറയാൻ പറ്റും? ഇത് ജർഹും തഹ്ദീലും അല്ല. നേരെ മറിച്ച് ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ചറിയാം എന്ന് പറഞ്ഞു, അയാളെ സംബന്ധിച്ചറിയുന്നത് എന്തർത്ഥത്തിലാണെന്നുള്ളതും ദലീലുകൾ സഹിതം പറഞ്ഞു. പിന്നീട് വന്ന ഒരാൾ അയാളെക്കുറിച്ച് അറിയാത്ത വേറെ ചില ഭാഗങ്ങൾ കൃത്യമായി വിശദമായി അയാൾ അറിഞ്ഞപ്പോ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റദ്ദ് ചെയ്തു തെളിവുകൾ സഹിതം. അങ്ങനെയാകുമ്പോ ജർഹ മുഫസ്സല, ആ ജർഹ മുഫസ്സൽ അതിനെ മുന്തിക്കും തഅദീൽ മുജ്മലിനൊക്കെ. അതേസമയത്ത് ജർഹ് മുജ്മല് വരും, മുജ്മലായ ഒരു ജർഹ് വന്നിട്ടുണ്ടാകും. പറഞ്ഞ വാക്ക് ഈ പറഞ്ഞതുപോലെ ജർഹന് യോജിപ്പിക്കാവുന്ന വാക്കുകളായിരിക്കാം, പക്ഷെ അത് മുജ്മലാണ്. എന്തതിന്റെ ബയാൻ, എന്തതിന്റെ തെളിവുകൾ, ഡീറ്റെയിൽ ഒന്നുമില്ല. ഒരു വാചകത്തിൽ അയാളെ തള്ളി, അതുകൊണ്ട് തള്ളപ്പെടില്ല. മുഫസ്സലായി തന്നെ ആ കാര്യം വരണം. കാരണം അസുൽ അയാളുടെ മേൽ തഅദീൽ നിലനിൽക്കുന്നു, യോഗ്യനാണ് എന്നത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉസൂലുൽ ഹദീസിന്റെ ഖവാഇദുകളിൽ പെട്ടതാണ്. ഇവിടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വേണ്ടി പറയുന്നത്. കാരണം ഇതൊക്കെ ഇനി ഒരു തസ്കിയ എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇസ്നാദ് എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇപ്പൊ നടക്കുന്ന ഫിത്നകളുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പോ ഇനി ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൻ അലിമ ഹുജ്ജത്തുൻ അലാ മൻ ലം യഅലം എന്ന കായിദിന് കേൾക്കുമ്പോഴത്തേനും ഷെയ്ഖ് റബിയന് അത്ര അറിയുള്ളൂ, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ നല്ലത് പറഞ്ഞു. നമുക്ക് കൂടെ ജീവിക്കുന്ന നമുക്കെല്ലാം അറിയുള്ളൂ ഇയാളുടെ രാപ്പനി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും മീശയും കൂടി മുളച്ചിട്ടില്ലാത്തോ കയറിയിട്ട് കുറവെന്ന് പറഞ്ഞാൽ അത് ജർഹം ഫസലൊന്നും ആകൂല. ആരാകണം പറയേണ്ട ആളുകൾ? ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പറയേണ്ടവരാരാണ്? യോഗ്യനാണ് എന്ന് പറയാനും യോഗ്യനല്ല എന്ന് പറയാനും ഒരേ ക്വാളിറ്റിയുള്ള ആളുകളാണ് വേണ്ടത്. അവരാണത് പറയേണ്ടത്. പറയാനുള്ള യോഗ്യത എന്നുള്ളത് ആദ്യം വേണം. അല്ലാതെ ആരെങ്കിലും കയറി പറഞ്ഞതുകൊണ്ട് ജർഹും തഅദീലും ആവില്ല. വലിയ വലിയ ഇമാമിയങ്ങളുടെ കാര്യത്തിൽ അവർ നടത്തുന്ന തസ്ഹീഹ് തഅ്ദീഫ് പോലും തള്ളാറുണ്ട്. ആളുകൾ യോഗ്യരല്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ള ജാഹിലിയങ്ങൾ കയറിയിട്ടാണ് ആലിമീങ്ങളെ വിധിക്കുക. അവർക്ക് വിധിക്കാൻ ഒരു അധികാരമില്ല. അവർക്ക് തസ്കിയ കൊടുക്കാനില്ല. അവരുടെ തസ്കിയയും യോഗ്യതയില്ലാത്തതാണ്, അവരുടെ തഅദീലും യോഗ്യതയില്ലാത്തതാണ്, അവരുടെ തജ്രീഹും യോഗ്യതയില്ലാത്തത്. അത് രണ്ടിനും ഒരേ പരിഗണനയാണ്. യോഗ്യനാണോ അയോഗ്യനാണോ എന്ന് പറയേണ്ടത് അതിന് യോഗ്യതയുള്ള ആളുകളായിരിക്കും, പറയാനുള്ള യോഗ്യതയുള്ള ആളുകൾ. അല്ലാത്തവരല്ല തീരുമാനിക്കേണ്ടത്. ഇത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു, അതുകൊണ്ട് ആരെ പറഞ്ഞാൽ യോഗ്യനാണോ ഇൽമു സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ അതാരാ പറയേണ്ടത്? പറയാൻ യോഗ്യരായ ആളുകൾ, പറയാൻ യോഗ്യരായ. അങ്ങനെ യോഗ്യത ഉള്ള ഒരാൾ ഇൽമു സ്വീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളോ തത്തുല്യമായ യോഗ്യതയുള്ളവരോ ജർഹ നടത്തിയാലല്ലാതെ ഇത് പോവില്ല. ആദ്യം വന്ന തസ്കിയ, ആദ്യം വന്ന തഅദീൽ, അത് പോകണമെങ്കിൽ അയാൾ തന്നെയോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ആളോ ആയിരിക്കണം ഇപ്പുറത്തു വെക്കേണ്ടത്. അല്ലാത്തിടത്തോളം അവർ യോഗ്യന്മാരാണ്, അവരിൽ നിന്നാണ് ഇത് സ്വീകരിക്കേണ്ടത്. ഇതിലെന്തെങ്കിലും കുമൂതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് തീർക്കണം കേട്ടോ. ഞാൻ തുറന്ന് പറയണ് തുറന്ന് പിന്നെ ചോദിച്ച് തീർക്കണം. ഇത് ഞാൻ വിശദമായി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഒരു വലിയ ഒരു പല്ലിന്റെ ചെറിയൊരു ഭാഗം പറഞ്ഞു പോവുക മാത്രം. തജിരിഹ് എന്നറിയുന്നത് തഅദീലിന്റെ നേരെതിർ, എന്നുവെച്ചാൽ യോഗ്യനാണ് എന്ന് വിധിക്കുന്നത് പോലെ യോഗ്യനല്ല എന്ന് വിധിക്കൽ, അയോഗ്യനാക്കൽ. അതാണ് അവരുടെ ശരിക്കും ബാക്കി പറഞ്ഞാൽ അവരെ അയോഗ്യരാക്കൽ. ഒരാൾ തിക്കത്താണ്, തബുത്താണ്, സ്വദൂക്കാണ് ഈ പറയുന്നതിനാണ് തഅദീൽ. അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞു, അദാലത്ത്, അയാൾക്കുള്ള അദാലത്തിനുള്ള സാക്ഷ്യം വഹിച്ചു, ഷഹാദത്ത് നൽകി എന്നാൽ. എന്നാൽ അയാൾ യോഗ്യനല്ല. ജർഹകൾ എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ എന്നാണ്. എന്തൊക്കെയാണ് അയാളെ കുറ്റം? അയാൾ ലൈസ ബി സദൂഖ്, ലൈസ ബി സിഖ, ളഈഫ്, മുൻകർ, വാഹിൻ, ഇങ്ങനെ പറയുന്നത് രോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾ പറയുന്നത്, അയാൾക്കുള്ള അയോഗ്യതകൾ പറയുന്നതിനാണ് തജ്രീഹ് എന്ന് പറയുന്നത്. സിഖത്താണ്, സബത്താണ്, യോഗ്യനാണ്. ഇത് ഹദീസിന്റെ വിഷയത്തിൽ പണ്ടുപയോഗിക്കുന്ന വാക്കുകളാണിത്. ഇന്നും ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യരായ ആളുകളുടെ കാര്യത്തിലും ഇതേ വാക്കുകൾ ഉലമാക്കൾ ഉപയോഗിക്കും. സൂക്ഷ്മമായി ഉപയോഗിക്കുന്ന ഉലമാക്കളൊക്കെ ഇതേ വാക്കുകൾ ഉപയോഗിക്കും. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഫിത്തനകളുടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫിത്തനകളുടെ ഒരു കേന്ദ്രമാണ് ഇമാറാത്ത്, എമിറേറ്റ്, ഏത് പിന്നെ ദുബൈ, അതുമായി ബന്ധപ്പെട്ട ഇമാറാത്ത്. അന്നൊരു കാലത്ത് ആ ഫിത്തന അവിടെ തുടങ്ങിയിരുന്ന കാലത്ത്, കുറെ മുമ്പ്, വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 7-8 അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുൻപ്, അവിടെയുള്ള കുറച്ചാളുകൾ ഇംഗ്ലീഷ് സെക്കിൽ എൽമു സ്വീകരിച്ചു പോരുന്നവനാണ്. ഇംഗ്ലീഷ് ടീമാണ്, ഇംഗ്ലീഷ് ടീമാണ് ആ ആളുകൾ. അതുകൊണ്ട് തന്നെ അബു ഖദീജ അല്ലെങ്കിൽ അങ്ങനത്തെ ടീമുകളോട് അവരിൽ നിന്നൊക്കെ അവരൊക്കെ പറഞ്ഞാലേ സ്വീകരിക്കുള്ളൂ. അങ്ങനെ അവർ ആ കാര്യം ചോദിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ് ചോദിക്കേണ്ടത് ഷെയ്ഖ് അബു ഉസ്മാൻ മുഹമ്മദ് അൽ-അൻജരി ഹഫ്ളഹുള്ളയോടെ എന്ന് പറഞ്ഞു. ഷെയ്ഖിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ സുബൈർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടല്ലോ, അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റുമോ? അയാളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ കുറ്റങ്ങൾ കുറെ പറഞ്ഞു കൊടുത്തിട്ടാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ കാര്യമാണ്, അസ്സുബൈറു ഇൻദി സിഖ സിഖ. ഇത് ജർഹ തഅദീലിന് മുഹദ്ദിസീങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ആ ഒരു വാക്ക് കിട്ടിയാൽ പിന്നെ അഹ്ലു സുന്നയെപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറെ അധികം പരിശോധിക്കേണ്ടതില്ല. സിഖ എന്നുള്ളത് അത്ര വലിയ വാക്കാണ്, സൂക്ഷ്മമായി ഉപയോഗിക്കുന്ന ആളുകളുടെ അടുക്കൽ അവരൊറ്റ വാക്കിനെ തൊടുക്കും. പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അത്, ഇതൊന്നും നമ്മൾ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ലട്ടോ, അധികം നമ്മൾ സ്പ്രെഡ് ചെയ്യുക പ്രചരിപ്പിക്കുക ഒന്നിനും നടന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് മാത്രമാണെങ്കിൽ ഇത്ര വലിയൊരു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ തസ്കിയ അല്ലെങ്കിൽ ജർഹ് തഅദീൽ പോലുള്ളതിനെ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന, ശുഭഹത്തുകാർ ഉപയോഗിക്കാൻ തുടങ്ങുന്ന കാലത്ത് മാത്രമാണ് ഈ തസ്കിയ എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ തസ്കിയ മുമ്പേ ഉണ്ട്, ഈ തസ്കിയ മുമ്പേ ഉണ്ട്, യോഗ്യരായ ആളുകളിൽ നിന്ന് മുമ്പേ ഉണ്ട്. ഇപ്പോൾ പറയുന്ന പറയാവുന്നതിൽ ഏറ്റവും വലുത് ഷെയ്ഖ് റബിയാണ്, ഷെയ്ഖ് റബിയുടെ അടുത്ത് നിന്നും അത്തമ്മ. ഇനി അതിനയോഗ്യമാക്കണമെങ്കിൽ തത്തുല്യമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ മേലുള്ളതോ അവർ പറയണം. ഇതാണ് മൊത്തത്തിൽ ഇതിന്റെ കാര്യം. അവരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത്. അവർ യോഗ്യന്മാരാണ് എന്ന്, ഇൽമു നൽകാൻ യോഗ്യന്മാരാണ് എന്ന് നമുക്ക് അറിവ് കിട്ടിയാൽ അവരുടെ അടുക്കൽ പോയിരുന്ന് പഠിക്കണം. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ വേണ്ടത് അതാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഉസൂലുകൾ. ആദ്യം വേണ്ടത് ഇഹ്സാനുള്ള അവരെ കുറിച്ചുള്ള ഇഹ്സാനുള്ളന്ന് വേണം, നല്ല വിചാരം വേണം അവരെ കുറിച്ച്. നല്ല വിചാരം എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾക്ക് കുറച്ചുകൂടി നന്നായി പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വാക്കിൽ പറഞ്ഞുതരാം. ഒരാൾക്കൊരു ഭാര്യയുടെ കൂടെ കൂടെ പിന്നെ ഭാര്യക്കും ഭർത്താവിനും ഒന്നിച്ച് ജീവിച്ചു പോകണമെങ്കിൽ ആദ്യം വേണ്ട അസുലാണെന്ത് സാധാരണ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്? പരസ്പരമുള്ള വിശ്വാസം വേണം, മനപ്പൊരുത്തം വേണം, വിശ്വാസം വേണം. ഇത് നഷ്ടപ്പെട്ടാലോ? ഒരാൾക്കൊരാളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് സംശയം നടന്ന അവിടെ കടന്നു വന്നാലോ പിന്നൊത്തുപോകും? പിന്നൊത്തുപോകൂല. ഇതേ കാര്യമാണ് ഇഹ്സാനുള്ളൻ എന്ന് പറയുന്നത്. അതാണ് അവളെക്കുറിച്ച് അവനും അവനെക്കുറിച്ച് അവൾക്കും നല്ല വിചാരമുണ്ടാകും. എന്റെ സ്വത്തും എന്റെ എള്ളും എന്റെ കയ്യാപത്തിൽ സംരക്ഷിക്കുന്നവനാണ് സംരക്ഷിക്കുന്നവളാണ് എന്നുള്ള ആ പരസ്പരമുള്ള ധാരണ, അതിന്മേലാണ് ഒരു ജീവിതം കുടുംബജീവിതം നടന്നു പോകുന്നതെങ്കിൽ എന്നാൽ പിന്നെ അതിനേക്കാളും വലിയ ഒരു അപരിചിതനായ ഒരാൾ. നമ്മളിതുപോലെ വീട്ടിൽ കൂടെ കഴിയണില്ലല്ലോ. ഇതിന് നേരെ തിരിച്ചാണ് ഇൽമിന്റെ കാര്യത്തിൽ ഉണ്ടാകുകയാണ്. ഇൽമിന്റെ കാര്യത്തിൽ നേരെ തിരിച്ച ബന്ധം കൂടുന്നതിനനുസരിച്ച് സുഹൃത്ത് കൂടും. സുഹൃത് എന്ന് പറഞ്ഞാൽ വിരക്തി. എത്ര ഒരാൾക്ക് ഒരാലിമിനോട് അടുപ്പുണ്ടാകുമോ അത്രത്തോളം ഹൃദും അത്രത്തോളം എൽമും അത്രത്തോളം എടുക്കൽ കൂടെയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ. പക്ഷേ സാധാരണ ദുനിയാവിൽ നിലനിൽക്കുന്ന ഒരു സുന്നത്ത് ഒരാലിമിന്റെ എൽമ എടുക്കാൻ ഏറ്റവും വിരക്തി കാണിക്കുക സ്വന്തം കുടുംബം, സ്വന്തം മഹല. ഇമാം മാലിക് റഹ്മഹുള്ളയുടെ അടുക്കൽ മാസങ്ങളോളം യാത്ര ചെയ്തിട്ടൊരാൾ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഹദീസ് അന്വേഷിച്ച് വന്നതാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഇമാം മാലിക്കിന്റെ മകൻ പ്രാവിനെ പറപ്പിച്ച് നടക്കുക. ഇമാം മാലിക്കിന്റെ മകൻ പ്രാവിനെ പറപ്പിച്ച് നടക്കുക. അദ്ദേഹം അത്ഭുതപ്പെട്ടു, ഇത്രയും പേര് ഒരു ആലിമിന്റെ ആലിമിവിടെ ഉണ്ടായിട്ട് അയാളുടെ മകൻ അതിന്റെ ഗുണം കിട്ടത്തില്ലല്ലോ. ഇമാം മാലിക് റഹ്മഹുള്ള തിരിച്ചു കൊടുത്തു, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വത്ത് പോലെയുള്ള വറാസത്താക്കിയിട്ടില്ല. ഇതിനെ വറാസത്താക്കിയിട്ടുള്ളത് ഇതിന് കുർബത്തല്ല, വറാസത്ത് ബന്ധം കൊണ്ടല്ല, രക്തബന്ധം കൊണ്ടല്ല ഇതിന് വറാസത്ത്. നേരെ മറിച്ച് എൽമ എടുക്കുന്നതിലാണ് ഇതിന് വറാസത്ത്. അമ്പിയാക്കളുടെ അടുത്തവരായി മാറുന്നത് അമ്പിയാക്കളുടെ എൽമ സ്വീകരിച്ചവരാണ്, അവരുടെ രക്തത്തിലുള്ള ആളുകളല്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമ്മൾ അടുക്കുംതോറും അകലും, വിരക്തി കൂടും. ആലിമിങ്ങളോട് അടുക്കുംതോറും നമുക്ക് വിരക്തി കൂടി വരും അവരുടെ എൽമിന്റെ കാര്യത്തിൽ തന്നെ. സ്വന്തം കുടുംബമാണോ കൂടുതൽ വിരക്തം അവർക്കായിരിക്കും. ഇല്ലാമൻ റഹിമല്ലാ ഖലീലും മാഹും. അതുകൊണ്ട് ഒരാൾ എൽമിന്റെ കാര്യത്തിൽ യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് എൽമ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ആദ്യം വെച്ച് പുലർത്തേണ്ട ഇഹ്സാനും വന്ന ലിമൻ വസല ഇൽമുന്നാഫി അല്ല കൽബി, എൽമുന്നാഫി അവരുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ആ ആളുകളോട് നല്ലത് വെച്ച് നല്ല ധാരണ വെച്ച് പുലർത്തണം. അവരോട് ഹബ്ബ് വേണം, അവരോട് മുജാരസ വേണം, അവരെ മദഹ് ചെയ്യണം, അവരെ ലംബ് ചെയ്യരുത്. പിന്നെ ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊന്നാണ്, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ആലിമിന്റെയും, ഇത് നബിമാർക്ക് നബിമാരുടെ സമൂഹത്തോട് പറഞ്ഞത് ഒരു നബിയുടെയും ഹിസാബ് അവരുടെ കൗമിനെ ഏൽപ്പിച്ചിട്ടില്ല, ഹിസാബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതല്ല ഏറ്റെടുത്തോ, നമ്മളെ ഹിസാബ് നടത്താൻ നിൽക്കരുത്. അവരുടെ കുറ്റവും കുറവും നോക്കിയിട്ട് നമ്മളെ ഹിസാബ് നടത്താൻ നിൽക്കരുത്. ഹിസാബ് അല്ലാഹു കൊടുക്കും. ഏത് കാര്യത്തിൽ ബിദഅത്തിലൊഴികെ അവിടെയാണ് നമ്മളെ ഹിസാബ്. ലാഹിറിൽ ബിദഅത്തിനെ സംബന്ധിച്ചിടത്ത് ഒരാൾ ബിദഅത്തുകാരനാണോ പിന്നെ അയാളുടെ അടുക്കൽ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അയോഗ്യനാണ്, അസ്ലിൽ തന്നെ അയോഗ്യനാണ്. ഒരാൾ സുന്നത്തുകാരനാണോ അയാളുടെ അടുക്കൽ ഇനി എന്തുണ്ടെങ്കിലും യോഗ്യനാണ്. അയോഗ്യത ഈ പറഞ്ഞ രൂപത്തിലുള്ള ജർഹ് വന്നിട്ടില്ലെങ്കിൽ അയാൾ യോഗ്യനാണ്. ആ യോഗ്യനായ ഒരാളുടെ ഹിസാബ് നമ്മൾ നടത്താതെ നിൽക്കരുത്. അതേമാതിരി യോഗ്യതയില്ലാത്ത ഒരുത്തന്റെ അടുക്കൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും അവന്റെ അടുക്കൽ നിന്ന് കേൾക്കാൻ വകുപ്പില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, യോഗ്യരായ റെൽമ് സ്വീകരിക്കാൻ യോഗ്യരായ ആളുകളുടെ ഹിസാബ് നമ്മൾ നടത്താൻ തുടങ്ങിയാൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും. ഹിസാബ് നടത്തണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇഹ്സാനും തന്നെ നഷ്ടപ്പെടണം. ഇഹ്സാനും തന്നെ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഹിസാബ് തുടങ്ങും. ഇനി ഇഹ്സാനും തന്നെ ഉള്ള ആളുകൾ തന്നെ പച്ചക്ക് വാഹിറായി അവരുടെ അടുക്കൽ നിന്ന് ഒരു മഹസിയത്ത് കണ്ടാൽ പോലും ഹിസാബ് നമ്മൾക്കല്ല, അത് അല്ലാഹു വിട്ടുകൊടുത്തേക്കാം. നസീഹത്തിന്റെ ആണെന്നല്ല ഇതിന്റെ അർത്ഥം. നസീഹത്ത് നസീഹത്തിന്റെ ഭാവിലുണ്ടാകും. ഏത് തെറ്റ് കണ്ടാൽ ഏതാലും ഇതിന്റെ അടുക്കൽ നസീഹത്ത്, നസീഹത്തിന് നസീഹത്തിന്റെ ഭാവുണ്ട്. നസീഹത്തും തഗയ്യുറും രണ്ടും രണ്ടാണ്. നസീഹത്ത് എന്നുള്ളത് വളരെ ഗുണകാംക്ഷ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അവർക്ക് അതിന്റെ ഗുണം കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നതാണ് നസീഹത്ത്. നസീഹത്ത് എന്നുള്ള വാക്ക് തന്നെ വരുന്ന നസഹ എന്ന് പറഞ്ഞാൽ തന്നെ വാക്കിന്റെ അർത്ഥം തന്നെ ഈ കീറിയ കുപ്പായം തയ്ക്കലിന് ഒരു വാക്കത് ഉപയോഗിക്കുക. കീറിയ കുപ്പായം നമ്മൾ തയ്ക്കുക, പുറത്തിങ്ങനെ വെച്ച് തയ്ച്ച് പ്രാന്തന്മാര് തയ്ക്കണമാതിരി എല്ലാം തയ്ക്കുക. നമ്മളത് പിന്നിലൂടെ നൂലറിയാത്ത പോലെ വളരെ കൃത്യമായി ഒരേ കളറുള്ള നൂലെടുത്ത് തുന്നിക്കഴിഞ്ഞാലും തുന്നിയിട്ടുണ്ടെന്ന് അറിയില്ല, പുറത്തുനിന്ന് നോക്കിയാൽ അതേ രൂപത്തിലാണ് ആക്കി തരുന്നത്. അങ്ങനെ വളരെ നയത്തിലും വയസ്സിലും ചെയ്യേണ്ട കാര്യമാണെന്ത്? നസീഹത്ത്. ഒരാലിമിനോട് നസീഹത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തഴയറ് നടത്താൻ തുടങ്ങിയാൽ, ഗൈബത്തും നമീമത്തും നടത്താൻ തുടങ്ങിയാൽ, എന്താണ് ഗൈബത്തും നമീമത്തും തഴയറ്, എന്താണ് നസീഹത്ത് എന്നുള്ളത് വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഹാഫിദ് ഇബ്നു റജബ് റഹ്മഹുള്ളാഹി തന്നെ ഒരു വിസാല തന്നെ ആ വിഷയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെയൊക്കെ ശേഷം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ വേറെ തന്നെ പറയാൻ ചെയ്യുന്നു. അവരോട് നസീഹത്ത് നമുക്കുണ്ട്, അതേസമയത്ത് അവരെ ഫദീഹത്ത് നടത്താനോ തഗയ്യിർ നടത്താനോ നിൽക്കരുത്. അവരുടെ ഹിസാബും നമ്മൾ നടത്തരുത്, ഹിസാബും നമ്മൾ ഏറ്റെടുക്കരുത്. അവരുടെ അടുക്കൽ നിന്ന് വരുന്ന തെറ്റുകൾക്ക് അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് അവരുടെ ഗൈബത്തിൽ രാത്രി നമസ്കാരത്തിൽ രാത്രിയുടെ ഉള്ളുകളിൽ എനിക്ക് ചില ദുആകളുണ്ട്. ഇമാം ഷാഫിഈയെ ഞാൻ അതിൽ പ്രത്യേകം ഉൾപ്പെടുത്താറുണ്ട് എന്ന് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ പറയാറുണ്ട്. ഇമാം ഷാഫിഈ എന്നുള്ളത് ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ രാത്രിയിലുള്ള ദുആയിൽ ഒരാളാണ്. ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നമുക്കൊരു എൽമ് പഠിപ്പിച്ചു തന്ന ഉലമാക്കൾ, അഹ്ലുൽ സുന്നയുടെ ഉലമാക്കൾ ആർക്കെങ്കിലും വേണ്ടി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ദുആ കൂടി ചെയ്തിട്ടുണ്ടാവും, ഒരു ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് വേണ്ടി ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളത് മുഴുവനും വെള്ളത്തിലടിയിലെ മത്സ്യങ്ങൾ പോലും ഉറുമ്പ് മാളത്തിലുള്ള ഉറുമ്പുകൾ പോലും ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്നുള്ള കാര്യം ഈ ഹദീസിൽ തന്നെ നമ്മൾ പഠിച്ചത്. ഇതാണ് മനുഷ്യന്മാരുടെ പ്രത്യേകത, ഇതാണ് നമുക്ക് വേണ്ടത്. ഇഹ്സാനും വന്നാണ് നമുക്ക് വേണ്ടത് ഇൽമുൻ നാഫിഉള്ള ആളുകളെ സംബന്ധിച്ച്. അതേസമയത്ത് യോഗ്യരായ ഈ ആളുകളുടെ ഹിസാബ് നമ്മൾ നടത്താൻ നടക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ അഹ്ലു സുന്നയിൽപ്പെട്ട ഉലമാക്കളുടെ അടുക്കലിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി. അതേത് വിദേശത്തുകാരനും പോലും അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗം ബാധിച്ചവരും പോലും സമ്മതിക്കും, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, കഴിഞ്ഞ തലത്തിൽ പറഞ്ഞതുപോലെ. പക്ഷെ അതിനെന്ത്, അതിന് നേരത്തെ ഇവർ പറഞ്ഞതുപോലുള്ള വാചകത്തിലാകരുത്. നമ്മളൊരു വാഗൻ ട്രാജഡിയിൽ അതുപോലെ വളരെ അപകടം പിടിച്ച വാചകമാണ്. അല്ലാ യഹ്ദി, അറിയില്ലെങ്കിൽ ആ ജാഹിൻ അല്ല പഠിപ്പിച്ചു കൊടുക്കട്ടെ, അവനെ തെറ്റ് തിരുത്താനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. നമ്മളൊരു വാഗൻ ട്രാജഡിയിലാണ്. അഹ്ലു സുന്നയുടെ കേരളത്തിലുള്ള ദഅവത്തിനെ സംബന്ധിച്ച് ഉപമിച്ചതാണ് ഈ പറയുന്നത്. ഒരു വാഗൻ ട്രാജഡിയിലാണ്. നമുക്കിനി ശ്വാസം കിട്ടാൻ ഒരു വഴിയില്ല. ഒരു വിൻഡോ മാത്രമേ നമുക്ക് തുറന്നിടാൻ പറ്റുള്ളൂ. പക്ഷെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിലൂടെ വരുന്നത് ദുർഗന്ധമാണ്. എന്ന് വിചാരിച്ച് നമുക്ക് തുറന്നിടാതിരിക്കാൻ പറ്റുമോ? തുറന്നിട്ടിട്ടില്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചെത്തുമോ? തുറന്നിട്ടാലോ ദുർഗന്ധം വരും. അപ്പൊ എന്തേതായി ദുർഗന്ധം വന്നിട്ട് നമ്മൾ പോക്കൊക്കെയാ ഉപമയ്ക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ആരെ വെച്ചാണ് ഉപമിച്ചതെന്ന് നിങ്ങൾക്ക്? ഇവിടെ കേരളത്തില് അഹ്ലു സുന്നയുടെ ഇമാം ഇമാമുൽ ജർഹി വത്തഅദീൽ ഫീ ഹാദിഹിൽ ഉമ്മ അല്ലാഹു യഹ്ഫളഹ് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽമദ്ഖലി ഹഫളഹുല്ലാഹ്, അദ്ദേഹം പ്രത്യേകം തസ്കിയ നൽകിയ, പ്രത്യേകം തലയിൽ കൈവച്ച് ദുആ ചെയ്തു കൊടുത്തിട്ടുള്ള അബൂ താരിഖിനെ കുറിച്ചാണ്
ഈ വാചകം ഈ വൃത്തികെട്ടവൻ പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് മാത്രമേ ഇവിടെ നിൽമ്പ് കിട്ടാൻ വകുപ്പുള്ളൂ. ഇതേത് കാന്തപുരം സുന്ദി പോലും ഇവിടെ സംഭവിക്കുമ്പോൾ അവർ പോലും സീഡി കൊണ്ടായിട്ട് കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഇൽമുള്ളത്, പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നത് ദുർഗന്ധമാണ്. അദ്ദേഹത്തിന്റെ അമലുകളൊക്കെ ദുർഗന്ധമാണ്. നമ്മൾ മൂക്കൊത്തിയാൽ മതി, എന്നിട്ട് ഇൽമു സ്വീകരിച്ചാൽ മതി, ഇൽമ അവിടെ തന്നെ എടുക്കണം. ഇങ്ങനെ കിട്ടൂല. ആദ്യം വേണ്ടത് ഇഹ്സാനുൽ ളന്ന്, അതന്നെ പോയില്ല. ഇത് ശൈത്താൻ തെരഞ്ഞെടുത്തിട്ടുള്ള വഴിയാണ്. അതാണ് ഇബ്നു റജബ് റഹ്മഹുള്ള പറഞ്ഞത്, വഹാദ മിൻ ഹിദാ ഇശ്ശൈത്താൻ വഗുറൂരിഹി ലിയുഹരിമഹുമുൽ വുസൂൽ ഇലൽ ഇൽമിൻ നാഫി, ഇൽമുൻ നാഫിയിലേക്ക് അവരെത്തുന്നതിൽ നിന്ന് തടയാനുള്ള വഴി. അത് ശൈത്താന്റെ കളി എന്നുള്ളത് നമ്മൾ അവനവൻ ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ഇഖ്ലാസോട് കൂടിയിട്ട് ദുആ ചെയ്യണ്ടാന്ന് വേറെ വകുപ്പയിലില്ല. നമ്മൾ ഇഖ്ലാസോട് കൂടി നഊസു ബില്ലാ മിൻ ഹമസാത്തി ശയാത്തീൻ വനസഗാത്തി, അവന്റെ കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനവൻ ശ്രമിക്കല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ രക്ഷയില്ല. നമ്മളൊരു വൃത്തികെട്ട ഒരു അല്ലെങ്കിൽ നമുക്ക് ഹറാമായ ഒന്നിലേക്ക് നോക്കുന്നുവെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ, അത് ശൈത്താന്റേതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ഒരു തെറ്റായ നോട്ടം, ആ നോട്ടം കണ്ണുകൊണ്ട് നോക്കുന്ന തെറ്റായ ഒരു നോട്ടം, തെറ്റായ ഒരു ചിന്ത മനസ്സിൽ വരുന്നത്, തെറ്റായ ഒന്ന് കേൾക്കുന്നത്, ഇത് ശൈത്താന്റെ അടുക്കിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്, അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നവരാണെങ്കിൽ, അതിനേക്കാൾ എത്രയോ അപകടം പിടിച്ച വിഷയമാണ് റൽമുൻ നാഫികളിൽ നിന്ന് നമ്മൾ തടയപ്പെട്ടു പോകുക എന്നുള്ളത്. അതിന് ശൈത്താന്റെ ഈ കളി, ഈ ചതി, ഹിദാ വഗുറൂർ എന്ന് ഇബ്നു റജബ് റഹ്മഹുള്ളാഹി പറഞ്ഞത്, അത് തിരിച്ചറിയാനുള്ള മൂളം നമ്മളിൽ പലർക്കില്ല. എന്നിട്ടോ ഞാൻ ചില സഹോദരന്മാർ അവരുടെ നസീഹത്ത് കൊണ്ട് ഞാൻ പറയാം, ഖൈറ് നിങ്ങൾ മുടക്കിയാൽ ഷെറ് നിങ്ങളടുത്തേക്ക് കയറും, യാതൊരു സംശയവും. ഒരു സംഗതി ഒരിക്കലും വെറുതിരിക്കൂലാണ്. ഇബ്നു ഖൈം റഹ്മഹുല്ലാഹ് അതിനൊക്കെ കുറിച്ച് പറഞ്ഞ ഒരു ദർസിൽ അങ്ങനെ തന്നെ ഞാൻ വായിച്ചു തന്നിട്ടുള്ള നിങ്ങൾ പിന്നെ മറന്നോ ഓർത്തെന്ന് എനിക്കറിയില്ല. നന്മ കൊണ്ട് നമ്മളൊരു കാര്യം ശുഗലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ വേണ്ടാത്തതിന് ശുഗലാവും. ദിക്റുമല്ലെങ്കിൽ ദിക്റു ശൈത്താൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ദിക്റുള്ള കൊണ്ട് ശുഗലാക്കണം. നല്ലതുകൊണ്ട് നല്ല മജ്ലിസുകളിലും എൽമിനും വേണ്ടിയിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ ഒരു ന്യൂട്രൽ ഗിയറിൽ നിൽക്കുന്ന വിചാരിക്കുന്നുണ്ടോ, വേണ്ടാത്തത് നിങ്ങൾ കേൾക്കാൻ കുത്തിയിരിക്കും. ഇരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടു. അള്ളാഹുവിനോടുള്ള നസീഹത്ത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നസീഹത്ത്, അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്ത്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള നസീഹത്ത്, മുസ്ലിമീങ്ങളിലെ അയിമ്മത്തിനോടും ആമ്മത്തിനോടുമുള്ള നസീഹത്ത്, ആ നസീഹത്ത് മുൻനിർത്തി ഞാൻ അവരോട് പറയുന്നു, ഇൻതഹു ഖൈറുൽ ലക്കും, അത് ഒഴിവാക്കുകയല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് രക്ഷയില്ല. ഷെറർ ഒഴിവാക്കിയെങ്കിലേ ഹൈറ് കിട്ടുള്ളൂ. ഹൈറ് ഒഴിവാക്കി ആ ഭാഗത്ത് ഷെറർ കയറും. ഇത് രണ്ടും മുലാസമത്തുള്ളതാണ്. ആവശ്യമില്ലാത്തത് കേൾക്കാനിരിക്കേണ്ടി വരും, നല്ലത് കേൾക്കാനിരുന്നിട്ടില്ലെങ്കിൽ. ആവശ്യമില്ലാത്തത് കേൾക്കാൻ ഇരുന്നു കൊടുത്തോ നല്ലത് കേൾക്കാനുള്ള തൗഫീഖും നഷ്ടപ്പെടും. നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കുറെ ന്യായങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് അങ്ങനെ, അത് ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. എനിക്ക് വരാൻ എത്താൻ കഴിയാഞ്ഞിട്ടാണ്. എന്തിന് അതിനിടെ ഇറങ്ങുമ്പോഴാണ് കുട്ടിക്കപ്പോ വയറ്റിളക്കം തുടങ്ങിയത്. പലതും വരും. ന്യായങ്ങളൊക്കെ നമുക്ക് വേറൊരാളെ പറഞ്ഞ് ബോധിപ്പിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ നഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ ഹിർമാനിൽ നമ്മൾ എത്തും. ഈ പറഞ്ഞു നമ്മളായിട്ട് സബബ് ചെലവഴിക്കാതെ അള്ളാഹിനോട് തൗഫീഖ് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഏത് സാദാ സീത മുസ്ലിം എന്ന് പറയുന്ന ഒരു കഥാകഥ പക്ഷൊരു കാര്യമാണ്. നമ്മൾ സബബ് ചെലവഴിക്കുക വളരെ കുറച്ച്, അള്ളാഹിനോട് നമ്മൾ തൗഫീഖ് ചോദിക്കാം. സബബ് നമ്മൾ ചെലവഴിക്കാതെ തൗഫീഖ് കിട്ടിയിട്ടില്ല, ഹെർമാനാണ് കിട്ടിയതെന്ന് പറയുന്നതെങ്കിൽ നമ്മുടെ സബബ് നമ്മളൊന്ന് പരിശോധിക്കണം. ഇതൊക്കെയാണ് ഈ ഇത് കാരണമായി തീരുന്നത്. ഒന്ന്, അവരോടുള്ള ഇഹ്സാനുള്ളത് നഷ്ടപ്പെട്ടു. പിന്നെ അവരെ സ്നേഹിക്കുന്നില്ല, അവരോടൊപ്പമുള്ള ഉജാലതയില്ല. നേരെ മറിച്ചോ പിന്നെ അങ്ങനെ നിൽക്കൂല, അവറുബമാതമൗഹും അവിടെ നിൽക്കൂല, അങ്ങനെയുള്ള ആളുകളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ചെയ്യും. അവർ പറയും വക്കാലു ലൈസുബി ഉലമ, അവരാക്ഷേപിക്കാൻ തുടങ്ങും. ലൈസുബി ഉലമ, അവരുടമാക്കളെ അല്ല എന്ന് തന്നെ പറഞ്ഞു. വഹാദ മിൻ ഹിദാ ശൈത്താൻ,
ഇത് ഷെയ്ത്താന്റെ കബളിപ്പിക്കലാണ്. ഷെയ്ത്താൻ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തല, വഗുറൂരിഹി അവൻ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തുന്നതിൽ പെട്ടത്. എന്താണ് അവന്റെ ലക്ഷ്യം? ലിയു ഹരിമഹും, അവർക്ക് ഹിർമാനാക്കണം, അവരെ തടയണം. അൽ വുസൂല ഇലൽ ഇൽമിൻ നാഫ, ഇൽമുൻ നാഫിലേക്ക് അവർ എത്തിപ്പെടുമല്ലോ, അതിൽ നിന്ന് തടയണം. അതിന് പറയുന്ന ന്യായങ്ങൾ, അല്ലദീ മദഹഹുല്ലാഹു വറസൂലുഹു വസലഫുൽ ഉമ്മത്തി വഅയ്മതുഹ, അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഈ ഉമ്മത്തിലെ സലഫും അഇമ്മത്തും മദഹ് ചെയ്തു പറഞ്ഞ ഇൽമുൻ നാഫിൽ നിന്ന് തടയാനുള്ള ഷെയ്ത്താന്റെ ഹിദാഉം ഗുറൂറുമാണ് അത്. കാര്യം വളരെ ഗൗരവമുണ്ട്. വലിഹാദ കാന ഉലമാഉ ദുനിയാ യുബഗദൂന ഉലമാഉ അല്ലാഹി, അതുകൊണ്ടാണ് ദുനിയാവിന്റെ പണ്ഡിതന്മാർ പരലോകത്തിന്റെ പണ്ഡിതന്മാരെ വെറുത്തിരുന്നത്. ഉലമാക്കളെ രണ്ടായി വേർതിരിഞ്ഞല്ലോ, ഉലമാഉ ദുനിയാ ഉലമാഉ അല്ലാഹി. ഉലമാഉ ദുനിയാ എന്തെന്നുള്ളതാണ് നേരത്തെ വിശദീകരിച്ചത്. ആ ഉലമാഉ ദുനിയാ ഉലമാഉ അഖിറ, ഉലമാഉ അഖിറ എന്ന് പറഞ്ഞാൽ അല്ലദീന ജമഉ അൽഇൽമ ബില്ലാഹ് വൽഇൽമ ബിഅംരില്ലാഹ്, അത് രണ്ടും ഒരുമിച്ച് ചേർത്തിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമും അള്ളാഹുവിന്റെ അമ്റിനെ കുറിച്ചുള്ള ഇൽമും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ആ ഉലമാക്കളെ ദുനിയാവിന്റെ ലക്ഷ്യത്തിന് വേണ്ടി നാവിന്റെ തുമ്പിൽ ഇൽമും വെച്ച് നടക്കുന്ന വെറും റിവായത്തിന്റെ ആളുകൾ അവർ വെറുക്കും. എന്നു മാത്രമല്ല അവരുടെ അടുക്കലുള്ള കഴിവുകൾ മുഴുവൻ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും. വയസ്സൗന, അവർ പരിശ്രമിക്കും. സി അദാഹും, അവരെ ഉപദ്രവിക്കുന്നത്. അദിയത്ത് എന്നുള്ളത് കഴിഞ്ഞ കിതാബ് തൗഹീദിന്റെ ദർസിൽ നിങ്ങൾ കേട്ടതാണ്. എന്താണ് ഈദാ എന്നുള്ളത്? ഉപദ്രവിക്ക, അതാണ് ഈദാ. ലർറു വരുത്തുക എന്നുള്ള ലക്ഷ്യത്തിലുള്ളതും ഈദായിൽ വരും എന്ന് പറഞ്ഞോട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ആ ലർറു വരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഈദാ മാത്രമേ ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്ത യാതി അമറുള്ളാഹ്, അവരുടെ ദീനിലുള്ള നിറുണ്ടാക്കാൻ ഇവരെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കൂല. പക്ഷെ ഇവർ നോക്കിയ പരമാവധി പരിശ്രമിക്കും. ഈ അള്ളാഹും ജുഹുദഹും, അവരുടെ ജുഹുദ് മുഴുവൻ, അവരെ കൊണ്ടുള്ള കഴിയണത് മുഴുവനും. ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാക്കാതല്ല, ഒരു ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കും. ഇവരെ ഉപദ്രവിക്കുക എന്നുള്ളതിന് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും. ആരൊക്കെയാണ് ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല, പിന്നെ നമ്മളെ വിടുവോ? ഈ പറഞ്ഞ ആളുകളെ പേരൊക്കെ നിങ്ങൾ നോക്കി, സഈദ് ഇബ്നുൽ മുസയ്യിബ്. ഇവർക്കൊന്നും ഇന്ന് കാലത്ത് നമ്മളുടെ ഉലമാക്കളെ കുറിച്ച് പറയുന്ന ഒരയോഗ്യതയും ഒരെണ്ണം പോലെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെ ജനങ്ങൾ ആ കാലത്ത് നന്മ നിറഞ്ഞു നിന്ന ആ കാലത്ത് ആ തലമുറയിൽ അവർ വെറുതെ വിട്ടിട്ടില്ല. സഈദ് ഇബ്നുൽ മുസയ്യിബിനെ, ഹസനുൽ ബസ്രിയെ, സുഫിയാൻ സൗരിയെ, മാലിക് ബിൻ അനസിന്, അഹമ്മദ് ബിൻ ഹംബലിന്, പരമാവധി ഉലമാഉ ദുനിയ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വഗൈരിഹിം മിനൽ ഉലമാഇ റബ്ബാനിയ്യ, ഇവരെ പോലുള്ള റബ്ബാനിയുകളായ ഉലമാക്കളെ മുഴുവൻ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഈ ദുനിയാവിന് വേണ്ടി അന്വേഷിക്കുന്ന ആളുകളുടെ ഒരു ഹോബിയാണ്. وذلك لان علماء الاخره خلفاء الرسل ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. ഉലമാഉൽ ആഖിറ, അവരെന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? അവർ ഖുലഫാഉർ റസൂലാണ്, റസൂലുകളുടെ അനന്തരന്മാരാണ് അവർ. റസൂലുള്ളാഹിന്റെ അനന്തരന്മാരാണ്, റസൂലുള്ളാഹിന്റെ അനന്തരന്മാരാണ് ഇൽമിന്റെ ആളുകൾ എന്നുള്ളത് ഈ ഹദീസിൽ തന്നെ വന്നു. ഇതന്നെ നമ്മുടെ ഹജി കിതാബിന്റെ പേര്, വറസത്തുൽ അംബിയ. അവർ വറസത്തുൽ അംബിയ, വറസത്തുർ റസൂൽ, റസൂലുകളുടെ അനന്തരവന്മാരായതുകൊണ്ട് തന്നെ അംബിയാക്കളും റസൂലുകളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരതിൽ നിന്ന് രക്ഷപ്പെടും. ഇവരും അതിന് അതുപോലെ തന്നെ അവർ പാത്രമായി തീരും. വഉലമാ ഉസ്സു ഫീഹിം ശബഹും മിനൽ യഹൂദ്, ഉലമാ ഉസ്സു ആകട്ടെ നേരത്തെ പറഞ്ഞ ദുനിയാവിന്റെ പണ്ഡിതന്മാർ, ദുനിയാവിന് വേണ്ടി ഇൽമു സ്വീകരിച്ചിട്ടുള്ള, ലാഹിറായ ഇൽമു മാത്രം സ്വീകരിച്ചിട്ടുള്ള, നാവിന്റെ മുമ്പിൽ ഇൽമു വെച്ചിട്ടുള്ള, ആലിമും ബി അംരില്ല ലൈസ ബി ആലിമും ബില്ല എന്ന് പറഞ്ഞവർക്കുള്ള ശബഹ് ജൂതന്മാരോടാണ്. ജൂതന്മാരോടാണ് അവരുടെ സാദൃശ്യം.
വഹും അഅദ ഉർറുസുൽ, അവരാണ് റസൂലുകളുടെ പ്രത്യക്ഷ ശത്രുക്കൾ. ഏത് കാലത്തും അമ്പിയാക്കളെയും റസൂലുകളെയും ദ്രോഹിക്കുക എന്നുള്ളതായിരുന്നു ജൂതന്മാരുടെ രീതി. വഖത്തുലത്തുൽ അമ്പിയ, അമ്പിയാക്കളെ കൊന്നൊടുക്കിയവരാണവർ. വമൻ യഅ്മുറു ബിൽ ഖിസ്തി മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നന്മ കൽപ്പിക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരാളെയും വകവരുത്തുക എന്നുള്ളത് ജൂതന്മാരുടെ എന്നുള്ള രീതിയാണ്. അവരോടാണ് ഇവർക്കുള്ള സാദൃശ്യം. വഹും അഷദ്ദുന്നാസി അദാവത്തൻ വഹസദൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ശത്രുതയും അസൂയയും ഏറ്റവും വലിയ അസൂയയും ശത്രുതയുള്ള ആളുകളാണ് ജൂതന്മാർ. വലിശുദ്ധത്തി മഹബത്തിന്റെ ദുനിയ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്ത് അതിന്റെ ദുനിയാവിനോടുള്ള അവരുടെ പ്രേമം എന്നുള്ളത് അതും ഖുർആൻ വിവരിച്ചതാണ്. അഷദ്ദുന്നാസി മഹബത്തൻ ലി ദുനിയ, അതാണ് ജൂതന്മാർ. ദുനിയാവിനോട് അങ്ങേയറ്റത്തെ പ്രേമം അവർക്കാണ്. അവർക്കെങ്ങാനും ലൗ യു അമ്മറു അൽഫസൻ, ആയിരം വർഷം ജീവിച്ചിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. ആയിരം വർഷം ജീവിക്കാൻ, ദുനിയാവിന് ജീവിക്കണം, ദുനിയാവിനോടുള്ള ഹബ്ബ്, അതാണ് അവരുടെ മെയിൻ. ബഹുമശത്തുന്നാസ് വലിശുദ്ധത്തി മഹബത്തിഹിം ലിദ്ദുനിയ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണത്താൽ ലായു അള്ളിമൂന ഇൽമൻ വലാ ദീന, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഹുബ് കാരണത്താൽ ഇൽമിനെയും ദീനിനെയും ബഹുമാനിക്കേണ്ട, വില കൊടുക്കേണ്ടതുപോലെ വില കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, രണ്ടും കൂടി ഒന്നിച്ചു പോകില്ല. ഒരു ഹൃദയത്തിൽ രണ്ട് സ്നേഹം ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ദുനിയാവിനോടുള്ള സ്നേഹവും റിൽമിനോടും ദീനിനോടുമുള്ള സ്നേഹവും. റിൽമിനെയും ദീനിനെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് കുറച്ച് ദുനിയാവിനോട് സ്നേഹം കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി കെട്ടിമറിഞ്ഞാൽ റിൽമും ദീനും നിൽക്കൂല. റിൽമും ദീനും അതിനെ സ്നേഹിക്കണമെങ്കിൽ ദുനിയാവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് കുറവ് വരുത്തേണ്ടി വരും. രണ്ടുകൂടി യോജിക്കുന്നു. ജൂതന്മാർക്കുണ്ടായിരുന്ന സ്നേഹം ദുനിയാവിനോടാണ്. അതുകൊണ്ട് ഇൽമിനോടോ ദീനിനോടോ അവർക്ക് അളമത്ത്, അതിന് കൊടുക്കേണ്ട ബഹുമാനം അവർ കൊടുത്തിരുന്നില്ല, അതിന് കൊടുക്കേണ്ട വില അവർ കൊടുത്തിരുന്നില്ല. വൈന്നമായു അല്ലിമൂനൽ മാലവൽ ജാഹവ തഖദ്ദുമ ഇൻദൽ ഖുലൂഖ്, നേരെ മറിച്ച് അവർ വില കൊടുത്തിരുന്നത്, വില കൽപ്പിച്ചിരുന്നത് എന്തിനാണ്? അൽ മാൽ, ഒന്ന് പൈസക്ക്, സമ്പത്തിന്. വൽ ജാഹ്, വിജാഹത്തിന്. വിജാഹത്ത് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സാധാരണ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉണ്ടാകുന്നത്. ജാഹ് എന്ന് പറഞ്ഞാൽ വജിഹ് എന്നുള്ള വാക്കെന്നാണ് ഈ ജാഹ് വന്നത്. ഒരാളുടെ മുഖം കണ്ടാൽ ചിലത് നടക്കും, അയാളുടെ മുഖം മാത്രം മതി. ചിലപ്പോൾ അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും സാമൂഹികമായ സ്വാധീനമായിരിക്കും, ചിലപ്പോൾ വലിയൊരു തറവാട്ടിൽപ്പെട്ട ആൾ, അയാൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല, ദുനിയാവിലും സമ്പത്തുണ്ടാവലും ഒന്നും ഉണ്ടാവില്ല, ആ തറവാട്ടിൽപ്പെട്ട ആളായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ജാഹ് ഉണ്ടാവും. ഇതിനാണ് ജാഹ് എന്ന് പറയാം, ഒരാൾക്കുള്ള വില്ല്. അതിനൊക്കെയാണ് അവർ ബഹുമാനിക്കുക. പൈസക്കാരൻ വന്നാൽ, രാഷ്ട്രീയക്കാരൻ വന്നാൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാനും, അവർക്ക് വേണ്ടി എന്ത് ചെലവഴിക്കാനും, അവർക്ക് വേണ്ടി എന്ത് മാറ്റിവെക്കാനും ഒക്കെ അവർ റെഡിയായിരിക്കും. അവരോട് ബഹുമാനം ഉണ്ടാവും. വത്തക്കദ്ദു മിഹിന്ദൽ മുലൂക്ക്, അതുപോലെ രാജാക്കന്മാരുടെ അടുത്ത് സ്ഥാനം കിട്ടണം, അതിനുവേണ്ടി എന്തും ചെയ്യും. നേതാക്കന്മാരടുത്തും രാജാക്കന്മാരടുത്തും സ്ഥാനം കിട്ടാൻ അതിനുവേണ്ടി എന്തും ചെയ്യും. ഇതൊക്കെയാണ് അവർക്ക്, ഇതിനോടൊക്കെയാണ് സ്നേഹം. ഇതിനൊക്കെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എൽമിനെയും ദീനിനെയും സ്നേഹിക്കാൻ കഴിയില്ല. ജൂതന്മാർക്കുണ്ടായിരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള സ്നേഹമാണ്. കമാ ഖാല ബഅദുൽ വുസറാഇ ലിൽ ഹജ്ജാജ് ബിനി അർത്ത, ഹജ്ജാജ് ബിനി അർത്തയോട് ചില മന്ത്രിമാർ പറഞ്ഞു, ഇന്നലക ദീനൻ വ ഇന്നലക ഫിഖ്ഹ, താങ്കൾക്ക് ദീനും ഫിഖ്ഹൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ സ്തുതിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു, താങ്കൾ നല്ല ദീനും ഫിഖ്ഹുമുള്ള ആളാണ്. ഫഖാല അൽഹജ്ജാജ്, ഹജ്ജാജ് തിരിച്ചു ചോദിച്ചു, അഫല തഖൂലു ഇന്നലക ഷറഫൻ വ ഇന്നലക ഖദറ, നിനക്ക് ഇത് പറഞ്ഞൂടെ, എന്നെ ബഹുമാനിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഷറഫുണ്ട്, എനിക്ക് നല്ല പ്രസിദ്ധിയുണ്ട്, എനിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ വലുപ്പുണ്ട്, വലുണ്ട്, നേതാവാണ് ഞാൻ, പ്രസിദ്ധിയും വലുപ്പവും ഉള്ളവനാണ്, കതിറുള്ളവനാണ് ഞാൻ, അത് പറഞ്ഞുകൂടെ നിനക്ക്. ഫഖാല അൽ വസീർ, അപ്പോ ആ മന്ത്രി തിരിച്ചു പറഞ്ഞു, അള്ള വലുപ്പം കൊടുത്തതിനെ ചെറുതാക്കുകയും അള്ള ചെറുതാക്കിയതിനെ വലുപ്പം കാണുകയും ചെയ്യുന്നവനാണല്ലോ താങ്കൾ. അദ്ദേഹം പറഞ്ഞത് അള്ളാന്റെ അടുക്കൽ വലുപ്പമുള്ള കാര്യമാണ്, താങ്കൾക്ക് വേറൊന്നുമില്ല. താങ്കളുടെ അടുക്കൽ പലതുണ്ട്, പക്ഷെ താങ്കളുടെ അടുക്കൽ ഉള്ളത് വലുത്, താങ്കളെ കുറിച്ച് പറയാവുന്ന വലുത്, താങ്കൾക്കല്ല ചെയ്തെന്ന് അനുഗ്രഹിക്കൽ വലുത്, ദീനു ഫിക്കുഹുമുള്ള ആളാണല്ലോ താങ്കൾ എന്നാണ്. പക്ഷെ അയാൾ വില കൊടുക്കുന്ന അയാളുടെ അടുക്കലുള്ള ദീനു ഫിക്കുഹല്ല, എനിക്ക് ഷറഫും കദറുണ്ടല്ലോ, അത് പറഞ്ഞുകൂടെ നിനക്ക് എന്നാണ്. അല്ല വലുതാക്കിയതിനെ ചെറുതാക്കുകയും അല്ല ചെറുതാക്കിയതിനെ വലുതാക്കുകയുമാണല്ലോ നിങ്ങൾ ചെയ്തത്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചിട്ടുള്ള ഒന്നാണ്, ഇവിടെയും വരുന്നുണ്ട്, ഇൻഷാല്ല അടുത്ത പേജിൽ വരുന്നുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഖുമൈൽ ഇബ്നു സിയാദിന് കൊടുത്തിട്ടുള്ള വസീയത്ത്, ആ കൂട്ടത്തിൽ നമ്മൾ വായിക്കാതെ പോയൊരു വാചകമുണ്ട്. അദ്ദേഹം അത് മുജുമലായി പറഞ്ഞു പോയതാണ്, പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു. സമ്പത്ത് ഇൽമാണ് സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠം എന്ന്. ഇൽമാണ് പൈസനേക്കാളും വലുത്, ഷറഫുള്ളത് എന്ന് അലി ഇബ്നു അബീ താലിബിന്റെ ഒരു വാചകം. അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിന്റെ വുജൂഹുകൾ സുദീർഘമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ മറ്റൊരു സമയത്ത് പ്രത്യേകം വായിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. യസ്സർ അല്ലാഹു ലനാ വലക്കും, അത് പ്രത്യേകം നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യം. എന്തിനാണ് നമ്മൾ വില കൊടുക്കേണ്ടത്? അല്ല വില കൊടുത്തതിന് വില കൊടുക്കാൻ നമുക്ക് കഴിയണം, അല്ല ചെറുതാക്കിയതിന് ചെറുതാക്കാൻ കഴിയണം. നമ്മൾ കയ്യിൽ വെക്കേണ്ടത് നെഞ്ചിൽ വെച്ചാൽ വലിയ പ്രയാസമാണ്. ദുനിയാവ് എന്നുള്ളത് നെഞ്ചത്ത് വെക്കരുത്, ദുനിയാവ് എന്നുള്ളത് കയ്യിന്റെ വരലിമ്മൽ വെക്കണം. അയിമ തട്ടിയിട്ട് അതിനാവശ്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പോവുക, അത് നെഞ്ചത്ത് കയറ്റരുത്. ദുനിയാവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദീനിനെയും ഇൽമിനെയും ഫിഖ്ഹിനെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് വലിപ്പം കൊടുക്കാൻ, അതിന് തഅലീം ചെയ്യാൻ, അതിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുത്തിട്ടില്ല. ഇൽമിന് കൊടുക്കേണ്ട വില, ഉലമാക്കൾക്ക് കൊടുക്കേണ്ട വില നമ്മൾ കണ്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. ഉലമാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉലമാക്കൾക്ക്, ഉലമാക്കളെ, ഇൽമുള്ള ആളുകൾ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത ആളുകളാണ് അധികവും. ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾ അള്ള തൗഫീഖ് ചെയ്ത് ഒരു ഉംറക്കോ മറ്റോ പോകാനൊക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൾഫിൽ ജോലിക്കൊക്കെ പലർത്തും പോകുന്നുണ്ട്, അഹ്ലു സുന്നന്റെ ഉലമാക്കളുടെ മജ്‌ലിസുകളൊന്ന് നിങ്ങളൊന്ന് അതിന്റെ ആദാബുകളൊന്ന് കണ്ടു പഠിച്ചു. അല്ല നമുക്ക് എല്ലാവർക്കും ഒരു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമുക്കറിയാം, എൽമുള്ള ആളുകൾ, എൽമുള്ള ആളുകൾക്ക് കൊടുക്കണ വില. എൽമില്ലാത്ത ജാഹിലിയങ്ങളുടെതല്ലേ പറ, ജാഹിലിയങ്ങൾ എങ്ങനെ ഉലമാക്കളോട് കാണിക്കും? എൽമുള്ളവർ പരസ്പരം കൊടുക്കുന്ന വില, അത് പ്രത്യേകം കണ്ടു പഠിക്കേണ്ടത്. എൽമുള്ളവർ അവർക്ക് കൊടുക്കുന്ന വില, എൽമിന് എൽമ കൊണ്ട് വേറൊന്നും അവർക്കില്ല, എൽമ കൊണ്ട് മാത്രം കൊടുക്കുന്നവന. ഈ പറഞ്ഞതൊന്നും ജൂതന്മാർക്കാണ് ഇതൊക്കെ വലുത്. ഏത്? അൽമാൽ വൽജാഹ് വത്തഖദ്ദും. നമുക്ക് വലുത് ദീനും എൽമുമാണ്, അതിനാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. ഫഅക്തഫി ബിഹാദൽ ഖദർ വഅസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യജ്അലന വഇയാകും മിനൽ ഹുദാത്തിൽ മുഹ്തദീൻ ഗൈറ ദാലീന വല മുദല്ലീൻ. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.